2021 ഡിസംബർ 5 ഞായർ, വാരാന്ത്യ കൗമുദിയുടെ 3-ാം പേജിൽ നിന്ന് ഒരിക്കലും നിലയ്ക്കാത്ത ഒറ്റക്കമ്പിനാദം. ജീവിതത്തിൻ്റെ മധുരവും കയ്പും പകർന്നുന്ന അനേകം പാട്ടുകൾ സമ്മാനിച്ച് നിത്യതയിൽ അലിഞ്ഞു ചേർന്ന ബിച്ചു തിരുമലയുടെ ഓർമ്മകൾ. ഫീച്ചർ തയ്യാറാക്കിയത് NS സുമേഷ് കൃഷ്ണൻ, വായിച്ചത് രമ്യ. മലയാളിയുടെ കാവ്യ സംസ്കാരത്തിൻ്റെ തുടക്കം തന്നെ പാട്ടിലാണ്. രാമചരിതം പാട്ട്, കൃഷ്ണപ്പാട്ട്, അധ്യാത്മ രാമായണ കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഭദ്രകാളിപ്പാട്ട്, ചാറ്റുപാട്ട്, കൊന്നുതോറ്റുപാട്ട്, വാതിൽത്തുറപ്പാട്ട് എന്നിങ്ങനെ ഒഴുകിയൊഴുകി സിനിമാ പാട്ടിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൻ്റെ ഗേയ സംസ്കാരം. അതുകൊണ്ട് തന്നെ മലയാളിയുടെ ജീവിതത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് പ്രമുഖമായ ഒരു സ്ഥാനമുണ്ട്. അത്തരത്തിൽ മലയാളക്കാരിയെ കൂടുതൽ പുഷ്കലമാക്കിയ അതുല്യ പ്രതിഭാശാലികളായ ഗാനരചയിതാക്കളും ഉണ്ട്. അവരിൽ വയലാർ, പി ഭാസ്കരൻ, ONV, യൂസഫലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി ശ്രേണി കഴിഞ്ഞു വരുന്ന ഒരു തലമുറയുണ്ട്. പൂവച്ചൽ ഖാദർ, ബിച്ചു തിരുമല, ചുനക്കര രാമൻകുട്ടി, കൈതപ്രം തുടങ്ങിയവരുടെ ശ്രേണി. ഈ നിരയിൽ പദകുബേരത്വം കൊണ്ടും അഗ്നിലളിതമായ വജോവിന്യാസ സിദ്ധി കൊണ്ടും അവതരണത്തിലെ നൂതനത്വം കൊണ്ടും ശ്രദ്ധേയനായ ഗാനരചയിതാവാണ് യശശരീരനായ ബിച്ചു തിരുമല. 1990 കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ഹീറോ മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരുന്നില്ല. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:30 ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്ന ജംഗിൾ ബുക്ക് സീരിയലിലെ മൗഗ്ലിയായിരുന്നു. കയ്യിലെ ബൂമറാങ് വീശിയെറിയുകയും അത് തിരികെ പിടിക്കുകയും ചെയ്യുന്ന വള്ളി ഊഞ്ഞാലിലാടുന്ന ആ മെലിഞ്ഞ കുട്ടിയെ ഞങ്ങളുടെ ബാല്യം ഇഷ്ടപ്പെട്ടത് അവതരണ ഗാനത്തിന്റെ സൗന്ദര്യം കൊണ്ടുകൂടിയാണ്. ചിത്തിരക്കൊമ്പിൽ ചിൽച്ചിൽ ചിലമ്പും ചക്കരപ്പൂവെ, ചെന്നായ മമ്മി അങ്കിൾ ബഗീരെ തേടുന്നു നിന്നെ, കാടിൻ കുഞ്ഞെ നീ എൻ്റെ കൂടും തേടിപ്പോകുന്നു, മാനോടൊപ്പം ചാടുന്നു മീനോടൊപ്പം നീന്തുന്നു. ഇത്രമേൽ ലളിത സുഭഗമായി എഴുതാൻ കഴിയുമായിരുന്ന അതേ ബിച്ചു തിരുമലയാണ് 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം എന്ന പാട്ടും പടകാളി പാട്ടും എഴുതിയത്. ഈ ഒരു ഉഭയ സ്വഭാവമാണ് ബിച്ചു തിരുമലയെ സർവസ്വീകാരനാക്കിയത്. ശിവശങ്കരൻ നായർ എന്ന പൂർവാശ്രമത്തിൽ നിന്ന് ബിച്ചു തിരുമല എന്ന സർഗാശ്രമത്തിലേക്കുള്ള കാവ്യയാത്രയിലുടനീളം മലയാളത്തെ അദ്ദേഹം കൂടുതൽ മധുരതരമാക്കിക്കൊണ്ടേയിരുന്നു. ഗാനങ്ങൾക്കുള്ളിൽ കഥാഖ്യാനം നടത്തുക എന്നത് ഏറെ ശ്രമകരമാണ്. എന്നാൽ അതിലും ബിച്ചു വിജയം കണ്ടു. ലല്ലലം ചൊല്ലുന്ന എന്ന ഗാനം ഉത്തമ ഉദാഹരണമാണ്. മലയാളികളുടെ മാറുന്ന ജീവിത രീതിയും അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് വായിച്ചെടുക്കാം. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, ഈ ഗാനത്തിലൂടെ ഇതിൽ നീർത്തുന്ന ഒരു ജീവിത സംസ്കാരമുണ്ട്. ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്ന് പഠിച്ചുയർന്ന് നഗരത്തിൽ ഉദ്യോഗസ്ഥനായി എത്തി നഗരത്തിലെ വാടക മുറിയിൽ കഴിയുന്ന യുവഹൃദയ ങ്ങളുടെ സ്പന്ദന താളമാണ് ആ ഗാനത്തിന്റെ ജീവൻ. പൗരാണിക ഐതിഹാസിക സംസ്കൃതിയിൽ നിന്ന് ബിംബങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതിൽ ബിച്ചു തിരുമലയ്ക്ക് പ്രത്യേക പ്രാവീണ്യം ഉണ്ടായിരുന്നു. മമ്മൂട്ടി നായകനായ തൃഷ്ണ എന്ന ചിത്രത്തിലെ മൈനാകം കടൽ നിന്നുയരുന്നുവോ എന്ന ഗാനം അതിനുദാഹരണമാണ്. സ്വയം ആഗ്രഹിക്കുമ്പോൾ ചിറകുകൾ വീശി പറക്കാൻ കഴിയുന്ന പർവ്വതമാണ് മൈനാകം എന്നാണ് ഐതിഹ്യം. നിശ്ചലമായി കിടക്കുന്ന മോഹങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നതിനെ കുറിച്ച് പറയാൻ മറ്റെന്ത് കൽപ്പനയാണ് ഉപയോഗിക്കേണ്ടത്? സിനിമകൾക്ക് പേരിടാനും അദ്ദേഹത്തിന്റെ വരികൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി ഏതാണ് സിനിമയെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്ര താഴിനുള്ളിൽ വെറുതെ നിലവറ മൈനമയങ്ങി, ഇതും അങ്ങനെ തന്നെയാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു പുല്ലാങ്കുഴലിൻ കഥ പറയാം, ഇതൊക്കെ മലയാളത്തിന് ലഭിച്ച അനവധ്യ സുന്ദരമായ അപൂർവ ഭാഗ്യങ്ങളാണ്. ഒരിക്കൽ സിനിമയിലെ തിരക്ക് അല്പം ഒന്ന് അയഞ്ഞുപോയ കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയ്ക്കടുത്ത് ഇന്ന് കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട അതിപ്രശസ്തമായ കൊല്ലങ്കോട് ക്ഷേത്രത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിച്ച് തൊഴുത് തിരികെ വീട്ടിലെത്തിയ ബിച്ചുവിനെ കാത്തിരുന്നത് അടുത്ത പടത്തിന്റെ ജോലി ഏൽപ്പിക്കാനായി വന്ന സംവിധായകനായിരുന്നു. ഉടനെ വന്നു വരികൾ. കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റൻകിളി, കോതാമൂരി പാട്ടും പാടി വായോ ഈ വഴി, ഇങ്ങനെ അനായാസമായി എഴുതാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പാട്ടെഴുതാനായി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ നേരത്തെ ഒരു മൂളലിന്റെ സംഗീതം കേട്ട് നോക്കിയ കവി കണ്ടത് ഒരു കൊതുക് തന്നെ വട്ടമിട്ട് പറക്കുന്നതാണ്. അപ്പോൾ എഴുതിയതാണ് ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാ ഗാനം ഞാൻ എന്ന ഗാനം. ബിച്ചു തിരുമലയുടെ ഗാനങ്ങളിൽ ഹിറ്റ് എത്രയാണെന്ന് വിരലിൽ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. ഭക്തിഗാനങ്ങൾ എഴുതുന്നതിലും അദ്ദേഹത്തിന് സവിശേഷമായ സിദ്ധിയുണ്ട്. നെയ്യാറ്റിൻ കരയ്ക്കടുത്ത് കീഴാറൂർ രാജരാജേശ്വർ ക്ഷേത്രത്തിന് വേണ്ടി അദ്ദേഹം രചിച്ച ഭക്തി നിർഭരമായ സുപ്രഭാതം കേട്ടാണ് ആ ഗ്രാമം ഉണരുന്നത്. അയ്യപ്പനെക്കുറിച്ചും ശിവനെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ശ്രീകൃഷ്ണനെക്കുറിച്ചുമൊക്കെ ബിച്ചു തിരുമല ഗാനങ്ങൾ രചിച്ചു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മതനിരപേക്ഷമായ മർത്യബോധം ഉണ്ടായിരുന്നു. അതിന് തെളിവാണ് ഹിന്ദുജനെങ്കിലും ഹിന്ദുവല്ല, മുസ്ലിം ആണെങ്കിലും മുസ്ലിമല്ല, സത്യക്രിസ്ത്യാനിയായി ജന്മം ഏറ്റെടുത്തെങ്കിലും ക്രിസ്ത്യാനിയല്ല, ഞാൻ ഭാരതീയജൻ എന്ന വരികൾ. മതങ്ങൾക്കതീതമായ മാനവ സംസ്കാരത്തിൻ്റെ കവിയായിരുന്നു ബിച്ചു തിരുമല. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ വിരിഞ്ഞു വരുന്ന നവീനമായ ആശയങ്ങളുടെ പുഷ്പവാടിൽ നിന്നുതിരുന്ന സുഗന്ധം മലയാളത്തെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. വ്യക്തിപരമായി പുതിയ തലമുറയിലെ എഴുത്തുകാരോട് വാത്സല്യവും സ്നേഹവും വച്ചു പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു. അത്തരത്തിൽ യുവചേതനയുടെ തിളക്കം ഉള്ള ആളിന് മാത്രമേ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതില്ലേ എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. എത്രകാലം ജീവിച്ചു എന്നതിലല്ല, മരിച്ചതിനു ശേഷം ആസ്വാദ ഹൃദയത്തിൽ എത്രകാലം ജീവിക്കുന്നു എന്നതാണ് കലാകാരന്മാരുടെയും കലാകാരികളുടെയും യഥാർത്ഥ ആയുസ്. അങ്ങനെ നോക്കുമ്പോൾ മിഴിയോരം നനഞ്ഞൊഴുകുമ്പോഴും നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, ബിച്ചു തിരുമല മലയാളത്തിൻ്റെ മരണമില്ലാത്ത മഹാനാഥം തന്നെയാണെന്ന്. ഒരിക്കലും മരിക്കാത്ത ആ ഒറ്റക്കമ്പി നാഥം ഇന്നും കേരളത്തിലെന്ന് മാത്രമല്ല മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.